2021 May 23 ഞായർ വാരാന്ത്യ കൗമുദി ഒന്നാം പേജിൽ നിന്ന് മലയാളത്തിന്റെ മുഖശ്രീ. കേരളത്തിന്റെ മേൽവിലാസമായ കഥകൾക്ക് വേഷങ്ങൾ കൊണ്ട് ശ്രീത്വം സമ്മാനിച്ച കലാമണ്ഡലം ഗോപിക്ക് May 25 ശതാഭിഷേകം. ഫീച്ചർ തയ്യാറാക്കിയത് വിജയ് സേജ്. 7 ദശവർഷത്തെ ഉപാസന കൊണ്ട് കഥകളി എന്ന കേരളത്തിന്റെ കലാമുഖത്തിന്റെ പര്യായമായി തീർന്ന പേരാണ് കലാമണ്ഡലം ഗോപിയുടേത്. കഥകളിക്ക് പുതുജീവൻ നൽകുക എന്ന ഉദ്ദേശത്തോടെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ സംസ്ഥാനത്തിന്റെ കലാലയമായ കേരള കലാമണ്ഡലത്തിലേക്ക് ആനയിച്ച മഹാപ്രതിഭ. കലാമണ്ഡലത്തിലെ അധ്യാപകനായും അല്ലാതെയും പരശതം പേരെ കഥകളി അഭ്യസിപ്പിച്ചപ്പോൾ ശിഷ്യരുടെ മാത്രമല്ല കലാപ്രേമികളുടെയും ഗോപിയാശാനായി അദ്ദേഹം മാറി. കലാമണ്ഡലം കൃഷ്ണൻ നായർക്കും കലാമണ്ഡലം രാമൻകുട്ടി നായർക്കും ശേഷം രാജ്യം കണ്ട ഏറ്റവും മികച്ച കഥകളി താരമാണ് ഗോപിയാശാൻ. May 25 84 തികയുന്ന ഗോപിയാശാനോട് സംസാരിക്കുകയെന്നാൽ കഥകളിയുടെ സമഗ്രമായൊരു ചരിത്ര പുസ്തകം വായിക്കുന്നതിന് തുല്യമാണ്. 13 കലാമണ്ഡലത്തിൽ. കലാമണ്ഡലത്തിൽ 13 കഥകളി വിദ്യാർത്ഥിയായി ചേർന്നു. അതിനു മുമ്പ് ഞാൻ 4 വർഷം PP പരമേശ്വരൻ നമ്പീശന്റെ ശിക്ഷണത്തിൽ ഓട്ടൻതുള്ളൽ അഭ്യസിച്ചിരുന്നു. എന്നാൽ കലാമണ്ഡലത്തിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എന്നെ പ്രവേശിപ്പിച്ചത് കഥകളി കൂടുതൽ പ്രചാരത്തിലാക്കുക എന്ന ലക്ഷ്യം വെച്ചായിരുന്നു. അന്ന് ഈ ശാഖയിൽ കലാകാരന്മാർ അധികം ഉണ്ടായിരുന്നില്ല. ആചാര്യനായിരുന്ന തേക്കിൻകാട്ടിൽ രാവുണ്ണി നായരാണ് കഥകളി എന്തെന്ന് ആദ്യമായി എനിക്ക് പറഞ്ഞു തന്നത്. 1 വർഷത്തെ പ്രാഥമിക പരിശീലനത്തിന് ശേഷം അരങ്ങേറ്റം നടത്തി. അതിനുശേഷം 6 വർഷം തുടർന്ന് പഠിച്ചു. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി വാര്യർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ മുതലായവരായിരുന്നു കലാമണ്ഡലത്തിൽ എന്റെ ഗുരുക്കന്മാർ. വള്ളത്തോളിന് കടപ്പാട്. 1930 മുതൽ 1958 അന്തരിക്കുന്നത് വരെ വള്ളത്തോളായിരുന്നു കലാമണ്ഡലത്തിന്റെ അധ്യക്ഷൻ. 1957 മഹാകവി എന്നെ കലാമണ്ഡലത്തിലെ കഥകളി വിഭാഗം അധ്യാപകനായി നിയമിച്ചു. കഥകളി വിദ്യാർത്ഥിയായി എന്നെ അവിടെ എടുത്തതും പഠനത്തിന് ശേഷം കഥകളി അധ്യാപകനായി നിയോഗിച്ചതും കലാമണ്ഡലം സ്ഥാപിച്ച മഹത് വ്യക്തി തന്നെയായിരുന്നെന്ന് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. ഇന്ന് കലാമണ്ഡലം ഒരു സർവകലാശാലയായി വികസിച്ചിട്ടുണ്ട്. കഥകളി മാത്രമല്ല ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, മൃദംഗം, പഞ്ചവാദ്യം മുതലായ നമ്മുടെ ആവിഷ്കാര കലകൾക്കും മേളങ്ങൾക്കും ശിക്ഷണം കൊടുത്തു വരുന്നു. ശാസ്ത്രീയ സംഗീതവും പഠിപ്പിക്കുന്നു. കേരളത്തിൽ പിറവി കൊണ്ട ക്ലാസിക് പരിവേഷമുള്ള ഭാരതീയ നൃത്ത കലകൾ അഭ്യസിക്കാനും ഗവേഷണം നടത്താനുമായി വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടിരിക്കുന്നു. മലയാളികളും സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമായ നിരവധി അദ്യോതാക്കൾ ഗവേഷണം നടത്തി PhD ബിരുദം നേടിക്കൊണ്ടിരിക്കുന്നു. മണക്കുളം മുകുന്ദരാജയുമൊത്ത് കലാമണ്ഡലത്തിന് രൂപം നൽകുമ്പോൾ മഹാകവി സ്വപ്നം കണ്ടതും ഇത്തരത്തിലുള്ള ഒരു ഉന്നമനമാണ്. 500 പേരുടെ ഗുരു. 1 വർഷം 4 വിദ്യാർത്ഥികളെയാണ് കഥകളി കോഴ്സിലേക്ക് എടുക്കുക. അവർ 8 വർഷം പഠിക്കണം. അധ്യാപകനായും പ്രധാന അധ്യാപകനായും പ്രവർത്തിച്ചു. 1992 കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുന്നേ 500 വിദ്യാർത്ഥികളെ മെയ്വഴക്കമുള്ള കഥകളി കലാകാരന്മാരാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ഒട്ടനവധി കലാകാരന്മാരുണ്ട് കഥകളിയെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്നതാണ് സമാധാനം. എന്റെ കുട്ടിക്കാലത്ത് ഇതായിരുന്നില്ല അവസ്ഥ. ഗുരുകുല രീതിയിലുള്ള അധ്യാപന സമ്പ്രദായമായതിനാൽ ഗുരുവും ശിഷ്യനും തമ്മിൽ ഉത്തമമായ ബന്ധമാണുള്ളത്. ഇത്രയും കാലത്തിനിടയിൽ നന്നതല്ലാത്ത ഒരനുഭവമില്ല. 1000 അരങ്ങുകൾ. ഇന്ത്യയിലും വിദേശത്തുമായി ആകെ എത്ര അരങ്ങുകളിൽ കഥകളി അവതരിപ്പിച്ചെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നിരുന്നാലും 1000 വേദികളിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിയിട്ടുണ്ട്. യൂറോപ്പ്, അമേരിക്ക മുതലായ വൻകരകളിലെ രാജ്യങ്ങളിലും ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും അവതരിപ്പിച്ചു. പാകിസ്ഥാൻ തുടങ്ങിയ ചില രാജ്യങ്ങളിലേക്ക് മാത്രമേ പോകാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. കഥകളി കാണാനും അതിനെക്കുറിച്ചറിയാനും വിദേശികൾ പ്രകടിപ്പിക്കുന്ന ജിജ്ഞാസ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കഥകളിയുടെ കഥ മാത്രമല്ല കഥാപാത്രങ്ങളെയും അവയുടെ ആവിഷ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മമായ കാര്യങ്ങളും അവർക്കറിഞ്ഞേ മതിയാവൂ. കെട്ടിയാടിയിട്ടുള്ള എല്ലാ വേഷങ്ങളും ഓർത്തെടുക്കുക കഠിനമാണ്. എന്നിരുന്നാലും ഓർമ്മയിലുള്ള ചിലത് പറയാം. നളചരിതത്തിലെ നളൻ, ബാഹുകൻ, ഉത്തരാസ്വയംവരത്തിലെ ബൃഹന്തള, ദുര്യോധനൻ, പ്രഹ്ലാദ ചരിതത്തിലെ നരസിംഹം, കജദേവയാനിയിലെ കജൻ, ഭഗവതം, ദുര്യോധനവധം, കല്യാണ സൗഗന്ധികം മുതലായവയിലെ ഭീമൻ, കാലകേയവധം, സുഭദ്രാഹരണം, കിരാതം മുതലായവയിലെ അർജുനൻ, കിർമീരവധത്തിലെ ധർമ്മപുത്രർ, കർണശപഥത്തിലെ കർണൻ മുതലായ കഥാപാത്രങ്ങൾ ചിന്തയിൽ നിത്യഹരിതമാണ്. ഇവയിൽ പല വേഷങ്ങളും എന്റെ കഥകളി ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ്. 4 ദിവസങ്ങളായി ആടുന്ന നളചരിതം ആവിഷ്കാരത്തിലെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം. അധ്യാപകനായിരുന്നപ്പോൾ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ നളചരിതം മുഴുവൻ ചൊല്ലിയാടിച്ചത് ഞാനാണ്. വിദ്യാർത്ഥികളുമൊത്ത് വേദിയിൽ ആവിഷ്കാരം നടത്തിയിട്ടുമുണ്ട്. അരങ്ങത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വേഷമിട്ടിരിക്കുന്നതും നളചരിതത്തിന് വേണ്ടിയാണ്. 2 ദിവസം നളനാണ് എന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഈ കഥാപാത്രം മനുഷ്യജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കിടക്കുന്നതിനാലാണ് ഇത്രയും അടുപ്പം തോന്നിയത്. DC ബുക്സ് 2018 പ്രസിദ്ധീകരിച്ച നളചരിതം പ്രഭാവം എന്ന പുസ്തകം രചിക്കാനുള്ള എന്റെ പ്രചോദനം നളനോടുള്ള എന്റെ ഇഷ്ടം തന്നെയായിരുന്നു. കഥകളിയുടെ രംഗപാഠ ചരിത്രം എന്ന പ്രശസ്ത ചരിത്രാന്വേഷണ ഗ്രന്ഥം രചിച്ച കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിയാണ് നളചരിത പ്രഭാവത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത്. ആട്ടക്കഥകളിൽ ഏറ്റവും പ്രശസ്തമായ നളചരിതത്തിന് ഒരു ആട്ടപ്രകാരമോ അഭിനയപാഠമോ ഇല്ലെന്ന കുറവ് പരിഹരിക്കണമെന്ന് ഞാൻ മുന്നേ തന്നെ ചിന്തിച്ചിരുന്നു. ആട്ടക്കഥയുടെ അഭിനയപാഠമെന്ന് വിശേഷിപ്പിക്കാവുന്ന നളചരിത പ്രഭാവം കഥകളി പ്രേമികൾക്കും അഭിനേതാക്കൾക്കും പഠിതാക്കൾക്കും ഏറെ പ്രയോജനപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. കഥകളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് നളചരിതത്തെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു ആട്ടപ്രകാരം രചിക്കപ്പെടുന്നത് എന്ന് കിള്ളിമംഗലം കുറിച്ചിട്ടുണ്ട്. കെട്ടിയാടുന്ന കഥാപാത്രങ്ങൾക്കനുസരിച്ച് കലാകാരന്റെ മുഖത്തെഴുതാനുള്ള ചായം വ്യത്യാസപ്പെടുന്നത്. വേഷവിധാനങ്ങളും അതുപോലെ തന്നെ. എല്ലാം ചേർത്ത് ആറെണ്ണം ഉണ്ടെങ്കിലും പച്ച, കത്തി, താടി എന്നിവയാണ് പ്രധാന വേഷങ്ങൾ. സാത്വികം, രാജസം, താമസം മുതലായ ആന്തരിക സ്വഭാവങ്ങളാണ് യഥാക്രമം പച്ച, കത്തി, താടി എന്നിവയുടെ വേഷപ്പകർച്ചകൾ. പച്ചവേഷമാണെങ്കിൽ കവിളത്ത് പച്ച മനയോരയും, കത്തിവേഷമാണെങ്കിൽ ചുവപ്പ് ചുട്ടികുത്തലും, താടി വേഷമാണെങ്കിൽ വെള്ളത്താടിയോ ചുവപ്പ് താടിയോ കറുത്ത താടിയോ ആയിരിക്കും മുഖമുദ്രകൾ. രാമൻ, ലക്ഷ്മണൻ, വീരന്മാരായ രാജാക്കന്മാർ തുടങ്ങിയവരുടെ നന്മയെ പച്ചവേഷങ്ങൾ സൂചിപ്പിക്കുന്നു. കത്തിവേഷമാണ് രാവണൻ, ദുര്യോധനൻ, കീചകൻ, ശിശുപാലൻ, നരകാസുരൻ തുടങ്ങിയവർക്ക്. ഇവരുടെ കണ്ണുകൾക്ക് താഴെ നാസികയോട് ചേർത്തും പുരികങ്ങൾക്ക് മുകളിലും കത്തിയുടെ ആകൃതിയിൽ ചുവപ്പ് മനയോല തേച്ച് ചുട്ടിമാവിയാൽ അതിരുകൾ നിർമ്മിക്കുന്നു. അതിമാനുഷരായ ഹനുമാൻ, ജാംബവാൻ, മറ്റ് സത്വഗുണമുള്ള കഥാപാത്രങ്ങൾക്കും വെള്ളത്താടിയാണ്. തമോ ഗുണരും രജോ ഗുണരുമായ ഭഗൻ, ബാലി, സുഗ്രീവൻ, ദുശാസനൻ, ത്രികർത്തൻ മുതലായവർക്ക് ചുവന്ന താടി. താമസ സ്വഭാവികളായ വനചാരികൾ, ദുഷ്ടകഥാപാത്രങ്ങളായ ശൂർപ്പണക, നക്രതുണ്ടി, ലിംഗാലക്ഷ്മി മുതലായവർക്ക് കറുത്ത താടിയാണ് വേഷം. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുനിമാർക്കും മിനുക്കുവേഷമാണ് നൽകുക. ദേവകളായ കഥാപാത്രങ്ങൾക്ക് പഴുപ്പ വേഷവും. എല്ലാ വേഷങ്ങളും ആത്മാർത്ഥമായി ചെയ്യാറുണ്ടെങ്കിലും നളൻ ഉൾപ്പെടെയുള്ള എന്റെ പച്ചവേഷങ്ങളാണ് കൂടുതൽ ജനപ്രിയമായത്. കഥകളിയല്ല ചലച്ചിത്രം. ഞാൻ 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം, ഷാജിയൻ കരുണൻ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം, മമ്മൂട്ടി പ്രധാന വേഷം ചെയ്യുന്ന ജയരാജന്റെ തന്നെ ലൗഡ് സ്പീക്കർ എന്നിവ. മോഹൻലാൽ കഥകളി കലാകാരനായി വേഷമെടുത്ത വാനപ്രസ്ഥം ദേശീയ തലത്തിലും ഏറ്റവും മികച്ച പഠനത്തിലുള്ള സുവർണ കമലവും, മോഹൻലാൽ ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച നടനുള്ള രജത കമലവും നേടി. കഥകളി കലാകാരനായി അഭിനയിക്കുന്ന മോഹൻലാലിനൊപ്പം ശ്രദ്ധേയമായ റോൾ എനിക്കുമുണ്ട്. ഈ പടം നിരവധി ദേശീയ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിരുന്നു. കഥകളിക്കാരനായി മോഹൻലാൽ നന്നായി അഭിനയിച്ചു എന്നതും ശരിയാണ്. ശാന്തത്തിലും എന്റെ റോൾ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സിനിമ അഭിനയ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കഥകളിക്കാരനെ പറ്റിയ ഇടമല്ല ചലച്ചിത്രം എന്നാണ്. ഒരു സിനിമാ നടന് നല്ലൊരു കഥകളിക്കാരനാകാനും കഴിയില്ല. വാനപ്രസ്ഥത്തിലെ മോഹൻലാൽ അപൂർവമായ ഒരു സംഭവമാണ്. ഒരു പക്ഷേ മറ്റേതൊരു നടനും ഇത് സാധിക്കുമെന്ന് കരുതുന്നില്ല. മുൻകൂട്ടി ചെയ്തതിലെ നല്ല ഭാഗങ്ങൾ സംയോജിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് സിനിമ. ഞാനൊരു നാടക നടൻ കൂടിയാണ്. അരങ്ങും വെള്ളിത്തിരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അഭിനയ മികവിനെ സാരമായി ബാധിക്കുന്നത് കഥകളി പോലെയുള്ള കലകളുടെ ആവിഷ്കാരത്തിലാണ് ബോധ്യപ്പെട്ടത്. സിനിമ കഥകളിക്കാരന്റെയോ കഥകളി സിനിമക്കാരന്റെയോ മേഖലയല്ലെന്നാണ്. ഒരുമിച്ച് അഭിനയിക്കുന്ന വേളയിൽ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ അഭിനേതാവാണ് മോഹൻലാൽ. സൗമ്യനും ലളിത സ്വഭാവക്കാരനുമാണ് അദ്ദേഹം. ഷാജി, ജയരാജ്, മമ്മൂട്ടി മുതലായവരുമായുള്ളതും ഹാർദമായ അനുഭവങ്ങളായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ലോക പ്രശസ്തനായ ഒരു സംവിധായകനാണ്. അദ്ദേഹം 1999 ചിത്രീകരിച്ച കലാമണ്ഡലം ഗോപി നോൺ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പടത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. മികച്ച ഡോക്യുമെന്ററികളുടെ സംസ്ഥാന അവാർഡും നേടി. 2000 നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ കൂടാതെ നിരവധി വിദേശ രാജ്യങ്ങളിലും പ്രദർശിപ്പിക്കപ്പെടുകയും സമ്മാനങ്ങൾ നേടുകയും ഉണ്ടായി. 43 മിനിറ്റിൽ അടൂർ സാർ ഒരുക്കിയ എന്റെ കഥകളി ജീവിതം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എന്നെ അഭ്രപാളിയിൽ തെളിച്ചു കാട്ടുന്നതിൽ ചലച്ചിത്രകാരൻ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. അടൂർ സാറിന്റെ ഒരു ആവിഷ്കാരം മോശമാകാൻ വഴിയില്ലല്ലോ. മീന നാരായണൻ 2010 ചെയ്ത ഡോക്യുഫിക്ഷൻ മേക്കിംഗ് ഓഫ് എ മാസ്റ്റർ എന്റെ കുട്ടിക്കാലം തൊട്ട് പറയുന്നുണ്ട്. ബയോഗ്രാഫി വിഭാഗത്തിൽ ഈ ഡോക്യുമെന്ററിയും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. മീനയ്ക്ക് അവാർഡും ലഭിക്കുകയുണ്ടായി. പത്മശ്രീ ഉൾപ്പെടെ മൊത്തം 80 പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. എല്ലാം ഓർത്തെടുക്കുക ബുദ്ധിമുട്ടാണ്. പട്ടികയിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം അവാർഡ് എന്നിവയൊക്കെയുണ്ട്. ഭാര്യ ചന്ദ്രിക, മൂത്തമകൻ ജയരാജനും ഭാര്യ പ്രിയയും അവരുടെ മക്കളായ ദേവദത്തൻ, ആര്യ, ഇളയ മകൻ രഘുരാജനും ഭാര്യ കലാമണ്ഡലം ശ്രീകലയും അവരുടെ മക്കൾ മാളവിക, മയൂഖ് എല്ലാവരും സ്നേഹവും പിന്തുണയുമായി കൂടെ തന്നെയുണ്ട്.